നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിർഗമയ എന്ന പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ മനോഭാവങ്ങളുടെ പരീക്ഷണശാലയാണ് ജ്യോതിർഗമയ. ജ്യോതിർഗമയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ചാണ്, ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെക്കുറിച്ചാണ്. ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഘടകമാകുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, എല്ലാവരും അവരവരുടെ തുരുത്തിലേക്ക് ചുരുങ്ങുന്ന കാലഘട്ടത്തിൽ. പരസ്പര ബന്ധങ്ങൾ നൽകുന്ന ഊർജവും സ്നേഹവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെയാണ് മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. സാധാരണ നമ്മൾ ജീവജാലങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ പോലും സ്നേഹത്തിന്റെ കെട്ടുറപ്പിന്റെ ബന്ധം നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഏറ്റവും ഉദാത്തമായ ഈശ്വര സൃഷ്ടിയായ മനുഷ്യൻ ഇന്ന് അവനവനിലേക്ക് ചുരുങ്ങുന്നു. പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാതെ രണ്ട് ധ്രുവങ്ങളിലായി പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു. എന്തുകൊണ്ട് ഈ അവസ്ഥയുണ്ടാകുന്നു? ആരും ആഗ്രഹിക്കാതിരുന്നിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള പരിഹാരം എന്താണ്? അതാണ് നമ്മൾ ജ്യോതിർഗമയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സിസ്റ്റർ, നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ബന്ധങ്ങൾ നിർമ്മിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യം സ്നേഹത്തിനുണ്ട്, ആദരവിനുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇത്തരം ഘടകങ്ങൾ ഒരു ഇഷ്ടിക പല ഇഷ്ടികകൾ ചേർത്ത് വെച്ച് വീടുണ്ടാക്കുന്ന പോലെ ചെത്തി മിനുക്കി ഒരേപോലെയുള്ള ഇഷ്ടികകൾ. അപ്പൊ ഈ ചെത്തി മിനുക്കുന്ന പ്രക്രിയ, അപ്പൊ ഈ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചെത്തി മിനുക്കുന്ന പ്രക്രിയയെ കൂടുതൽ കൂടുതൽ ത്വരിതപ്പെടുത്തുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ മനുഷ്യരുമായി മാത്രമല്ല മറ്റ് പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിച്ചു. അപ്പൊ നമ്മൾക്ക് ബന്ധം ഏതെല്ലാം തലങ്ങളിൽ നിലനിൽക്കുന്നു?
മുഖ്യമായിട്ടും നാല് തലങ്ങളിലാണ് നമുക്ക് ബന്ധം പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ബന്ധം അവനവനുമായിട്ടുള്ള ബന്ധമാണ്. മറ്റൊന്ന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. പിന്നെ ഒന്ന് ഈശ്വരനുമായിട്ടുള്ള ബന്ധം. പിന്നെ ഒന്ന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം.
ശരി, ഇവിടെ പ്രകൃതിയുമായുള്ള ബന്ധം, മനുഷ്യരുമായുള്ള ബന്ധം, ഈശ്വരനുമായുള്ള ബന്ധം, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവനവനുമായുള്ള ബന്ധം എന്താണ്?
അവനവനുമായിട്ടുള്ള ബന്ധം മോശമാകുമ്പോഴാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നമുക്ക് മോശമാവുന്നത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടു, ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ അതായത് രണ്ട് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സംഭവിയാവണമെന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന നമ്മളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം എന്ന്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഞാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യന്മാർക്ക് മറ്റുള്ളവരെ കുറിച്ചൊക്കെ അറിയാം. ഞാൻ അവർ അത്ര നല്ലവരാണ്, അവരിത്ര നല്ലവരാണ്, അവരുടെ എഡ്യൂക്കേഷൻ ഇത്, ഇതൊരു എഡ്യൂക്കേഷൻ ഇതൊക്കെ പറയും, അവരുടെ ഇങ്ങനെ ഗുണങ്ങളുണ്ട്, അവരങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ ചോദിച്ചാൽ പറയും. പക്ഷെ എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്റെ ഇന്ന ആളെന്നെക്കുറിച്ച് എന്റെ വൈഫ് ഇങ്ങനെ പറയൂ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നു, എന്റെ അവരിങ്ങനെ പറയുന്നേ പറയൂ. എന്നെക്കുറിച്ച് ഞാൻ അറിയാത്തൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ അജ്ഞതയാണത്. കാരണം എന്റെ കയ്യിലുള്ള ഒരു സാധനമല്ലേ എനിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയാത്തിടത്തോളം കാലം കൊടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ലിമിറ്റ് വന്നു പോകും. അറിയാത്തൊരു കാര്യം എടുത്ത് കൊടുക്കാനാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്കത് കിട്ടാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാർ പലരും പറയും, എനിക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും നോക്കാറില്ല. ഇത് സ്നേഹം അവർ കൊടുക്കാനിട്ടല്ല, അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല? കാരണം അവർക്കത് കൊടുക്കാൻ അറിയുന്നില്ല. കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമാണല്ലോ സ്നേഹം, അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമാണല്ലോ റെസ്പെക്ട്. ഇതൊന്നും എനിക്കില്ല എന്ന് കിട്ടുന്നില്ല എന്നൊരാൾ പരാതി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് ഞാൻ എന്റെ ഉള്ളിലുള്ളതിനെ തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അവനവനുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ ആദ്യ ആവശ്യം നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്നെ അറിയുക എന്നുള്ളതാണ്, അതായത് ആന്തരിക വ്യക്തിത്വത്തെ.
എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ മറ്റുള്ളവരെന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഇന്ന ആളുടെ അഭിപ്രായം എന്നെ കുറിച്ച് ഇതാണ്, അവര് ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ എന്നെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ്? അത് രൂപീകരിക്കാൻ നമ്മൾ കുറച്ച് സമയം
കണ്ടെത്തിയേ.
നമ്മുടെ ഉള്ളിലെ ആ ഗുണങ്ങൾ അല്ലെങ്കിൽ ദുർബലതകളും, കാരണം ഗുണങ്ങളും അപ്പൊ ഇതിനെ രണ്ടിനെയും വ്യക്തമായി മനസ്സിലാക്കുന്നത് തന്നെയാണോ ഈ സ്വയം?
അതിനെ തിരിച്ചറിയുകയും അറിഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾ കുറച്ച് സമയം അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടായ വിജയങ്ങളെയും പരാജയങ്ങളെയും ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിട്ട് നമ്മുടെ ലൈഫിൽ നോക്കി കാണുകയാണെങ്കിൽ, നമ്മൾ സാധാരണ സിനിമ കാണാറുണ്ടല്ലോ, അതുപോലെ മനസ്സിന്ന് ആ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ ജീവിതത്തിൽ ഉണ്ടായതായിട്ടുള്ള വിജയ പരാജയങ്ങളെ പരാജയങ്ങളെ ലിസ്റ്റ് ഒന്ന് നിരത്ത്. കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നു. മാത്രം അത് മനസ്സിലായി കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഒന്നുകൂടെ അതിലേക്ക് നിങ്ങൾ ആഴത്തിൽ ഊളിയിട്ട് ഇറങ്ങിപ്പോയാൽ അതിലേത് എന്റെ വീക്ക്നെസ് ആണ് ആ സമയത്ത് എന്നെ തോൽക്കാൻ കാരണമാക്കിയത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീക്ക്നെസ് ആക്റ്റീവ് ആകുമ്പോഴാണ് ആ സമയം നമ്മളെ തോൽവി കീഴ്പ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് എങ്കിൽ ആ ജയങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അതിനൊന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തൊക്കെ എന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്റെ കഴിവുകളാണ് ആ സമയത്ത് എന്നെ ജയിക്കാൻ സഹായിച്ചെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ളതായിട്ടുള്ള ലിസ്റ്റ് എടുത്ത ശേഷം അതിനൊന്നും കൂടെ ആഴത്തിലേക്ക് പോകണം നമ്മൾ. അതായത് എല്ലാ ഗുണങ്ങൾക്കും ഒരു വ്യാവഹാരിക ഭാവം ഉണ്ടാവും, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടായിരിക്കും. അപ്പൊ ആ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യം പ്രകടമാകുന്നത് ഒരു വ്യാവഹാരിക ഭാവം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണസ്റ്റി, നമ്മൾ പറയും സംബന്ധങ്ങളിൽ സത്യസന്ധത വേണം. അത് എങ്ങനെയാണ് നമുക്കത് പ്രകടമായിട്ട് അറിയാൻ പറ്റുക? എനിക്ക് നിങ്ങളുടെ അടുത്ത് സത്യസന്ധതയായിട്ട് എന്റെ പെരുമാറ്റമെങ്കിൽ ബന്ധമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളിലും 100% ആത്മാർത്ഥത പ്രകടമായിട്ട് കാണപ്പെടും. അപ്പൊ എന്റെ സത്യതയുടെ പ്രകടഭാവമാണ് എന്ത്? ആത്മാർത്ഥത. അതുപോലെ തന്നെ സ്നേഹത്തിന്റെ പ്രകടഭാവമാണ് കെയറിങ്, ശ്രദ്ധ, ഒരു വാത്സല്യം, ഇതൊക്കെ മറ്റുള്ളവർ കൊടുക്കുന്നത്. അപ്പൊ എല്ലാ ഗുണങ്ങൾക്കും ഒരു അടിസ്ഥാനപരമായിട്ടൊരു അവസ്ഥയുണ്ട്, ഒരു വ്യാവഹാരിക ഭാവമുണ്ട്. നമുക്ക് കിട്ടുന്നത് വ്യാവഹാരിക ഭാവത്തിലായിരിക്കും. അതിനൊന്നും കൂടെ സ്ക്രൂട്ടിനി ചെയ്ത വിശകലനം ചെയ്താൽ അതിനുള്ളതായിട്ടുള്ള അടിസ്ഥാന മൂല്യങ്ങൾ നമുക്ക് കണ്ടെത്താം. അങ്ങനെ കണ്ടെത്താൻ വേണ്ടി അവനിലേക്കൊരു യാത്ര വളരെ ഇമ്പോർട്ടന്റ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇപ്പൊ ഈ ഇത് തന്നെ ഇപ്പൊ അവനവനുമായുള്ള ബന്ധം എന്ന് പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ സിൻസിയറിറ്റിയുടെ കാര്യം, ആത്മാർത്ഥതയുടെ കാര്യം പറഞ്ഞു. ഞാൻ എന്നോട് തന്നെ കാണിക്കേണ്ട ഒരു ആത്മാർത്ഥത അല്ലെ?
കാരണം
ഞാൻ എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തുകൊണ്ട് അപ്പൊ അത് എന്നോടുള്ള ആത്മാർത്ഥത
തീർച്ചയായിട്ടും കാണിക്കാത്തതാണ്. കാരണം എന്റെ ഒരു തെറ്റിനെ ഞാൻ മാറ്റാൻ നോക്കാതെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ എന്റെ ഒരു നല്ല ഭാവത്തെ എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ സെൽഫ് ചീറ്റിംഗ് ആണ്.
അപ്പൊ യഥാർത്ഥത്തിൽ ഈ തെറ്റുകൾ ഞാൻ അറിഞ്ഞിട്ടത് വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നോട് കാണിക്കുന്ന
വഞ്ചനയാണ്, ചതിയാണ്. അത് വിചാരിക്കും നമ്മൾ നമ്മളെ രക്ഷിക്കാൻ നോക്കുക, രക്ഷിക്കാൻ നോക്കുകയല്ല. കാരണം അത് ഒരു കീടാണു, ഒരു പത്തമൊത്തം ഒരു നല്ല സാധനത്തിന്റെ ഉള്ളിലേക്ക് ഒരു പുഴു കടന്നു പോയിട്ടുണ്ടായാൽ മതി, ആ പുഴു അവിടെ മുട്ടയിട്ട് പെരുകി ഓട്ടോമാറ്റിക്കായിട്ട് സാധനം മൊത്തം കേടാക്കും. അതുപോലെ എന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു അവഗുണം ശക്തമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനെ ചുറ്റിപ്പറ്റി 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 മറ്റെല്ലാ അവഗുണങ്ങളും കൊണ്ടുവരും, എന്നെ പൂർണ്ണ മോശക്കാരനാക്കി മാറ്റുകയും ചെയ്യും.
കാരണം ഈ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരെ വഞ്ചിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആത്മാർത്ഥത, പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു വിഷയമാണെന്ന് തോന്നുന്നു. കാരണം
ഏറ്റവും ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അവനവനോടുള്ള ബന്ധമാണ്.
കാരണം ഈ അവനവനോടുള്ള ആത്മാർത്ഥ ഇല്ലായ്മയാണ് മറ്റുള്ളവരോടുള്ള
പ്രകടനാവുന്നത്. തീർച്ചയായിട്ടും എന്റെ ഉള്ളിലുള്ളതല്ലേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാത്തത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് എന്റെ അസറ്റാണ് അത്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാവും, ഇതില്ലാത്ത ഒരു മനുഷ്യനെ ഭൂമിയിൽ ഇല്ലേയില്ല. അതുകൊണ്ട് ആ അസറ്റിനെ കണ്ടെത്തിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലിപ്പോ ഒരു രണ്ട് ഗുണമെന്ന് വിചാരിക്കൂ, നിങ്ങൾക്ക് എല്ലാവരോടും നന്നായിട്ട് സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു കഴിവ് അത്ര മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് നിങ്ങളൊന്ന് നന്നായി ആഴത്തിൽ പോയാൽ നിങ്ങളുടെ ആ ഒറിജിനൽ വാല്യൂ ആണ് ലവ് എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കാൻ പറ്റാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ? ഈശ്വരനെ പോലും കെട്ടാൻ സ്നേഹവും ഭാവനയും എന്നുള്ള രണ്ട് കയറുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വരനെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന കയറ് കൊണ്ട് ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ ബന്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തെ കണ്ടെത്തി ഒരെണ്ണം ഡെവലപ്പ് ചെയ്ത് നോക്കൂ, അത് ആത്മാവിന്റെ ഉള്ളിലുള്ള സപ്തഗുണങ്ങളുണ്ട്.
എനിക്ക് തോന്നി സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ബിൽഡ് ചെയ്യുന്നതിൽ, എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹവും അല്ലെ, ഞാൻ എന്നെ തന്നെ ഞാൻ സ്വീകരിക്കുക,
എന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുക, ഒന്നാമത്തെ സ്നേഹമാണത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിൽ ഒരു ഗുണം വന്നാൽ മറ്റൊരു ഗുണം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കും. കാരണം എനിക്ക് എന്നോട് സ്നേഹിക്കണമെങ്കിൽ എന്നെ ഞാൻ അറിയണം. അപ്പൊ അത് ഫസ്റ്റ് വാല്യൂ ആണ് നോളജ്, അറിവ് എന്ന് പറയുന്നത്. അത് തന്നെ താൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സ്നേഹമുണ്ടെങ്കിൽ എന്റെ വീക്ക്നെസ് എന്തെന്നും എന്റെ സ്ട്രെങ്ത് എന്തെന്നും അറിയാമെങ്കിൽ എന്റെ വീക്ക്നെസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഒരു എഫേർട്ട് എടുത്തേ പറ്റൂ. ആ എഫേർട്ട് ചെയ്താൽ എന്റെ പവർ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യപ്പെടും, ശക്തി വരും ആത്മാവിന്റെ ഉള്ളിൽ. ആ ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും മറ്റൊരാളോട് എന്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ആണ് എങ്കിൽ, പവർഫുൾ ആണ് ഞാനെങ്കിൽ, എനിക്ക് മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. മീൻസ് ഓണസ്റ്റി അഥവാ സത്യത അഥവാ നമുക്ക് പറയാം പവിത്രത, അത് ആത്മാവിന്റെ ഒറിജിനൽ ക്വാളിറ്റിയാണ്. അതവിടെ ഡെവലപ്ഡ് ആവുകയായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശാന്തി ഞാൻ തേടി പോകേണ്ട ആവശ്യം വരുന്നില്ല. ശാന്തിക്ക് വേണ്ടി ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാറുണ്ട്, ശാന്തിക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്, ശാന്തിക്ക് വേണ്ടി ഞാൻ ഈ കർമ്മമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ശാന്തി കിട്ടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? കാരണം ഞാൻ എന്നെ അറിഞ്ഞില്ല. എന്റെ ഉള്ളിലിരിക്കുന്ന ശാന്തിനെ ഉണർത്തിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡാത്ര വളരെ ഡെപ്തിലൊരു സാധനമാണത്. അങ്ങനെ ഞാൻ പവർഫുള്ളായി, ഞാൻ ഓട്ടോമാറ്റിക്കലി കാമായി കൂളായി. അവിടെ നമുക്ക് ദയ മറ്റൊരാളോടുള്ള കർമ്മത്തിൽ, എന്നൊരു നിറച്ചാണെങ്കിൽ ഉണ്ടല്ലോ, നിറകുടം തുളുമ്പില്ല പറയുമല്ലോ. അതുപോലെ നമുക്ക് എനിക്ക് എന്റെ കുറവുള്ള ഭാഗം ഉണ്ടെങ്കിൽ മറ്റൊരാളെ എനിക്ക് എടുത്ത് ഫില്ല് ചെയ്യാൻ തോന്നുള്ളൂ, അതർവൈസ് ഞാൻ കൊടുക്കാൻ തയ്യാറാവും.
സ്നേഹം എന്ന് പറയുമ്പോ അത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഈ അവനവനോടുള്ള സ്നേഹം. അത് ചിലപ്പോൾ അതിന്റെ ഒരു ഒരു ലെവൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് തോന്നുന്നു. ഈ എന്നോടുള്ള സ്നേഹം അങ്ങോട്ട് കൂടിപ്പോയിട്ട് ഞാൻ
അത് സ്നേഹമല്ല, അത് ശരിക്കും ഈഗോ ആയി മാറും. കാരണം തിരിച്ചറിവാണ് സ്നേഹം.
എപ്പോഴാണ് എന്നോടുള്ള സ്നേഹം അത് അത് സ്വാർത്ഥതയുടെ ലെവലിലേക്ക് കയറുന്നത്? അതിന്റെ ഇടയിലുള്ള
അത് എന്നെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. മീൻസ് എന്നെ ഞാൻ അറിയാന്ന് പറയുമ്പോൾ ആള് രണ്ടു വിധത്തിലാണ് അവനവനെ തെറ്റിദ്ധരിക്കുന്നത്. ഒന്ന്, ഈ ഫിസിക്കൽ അപ്പിയറൻസ്, എന്റെ ഈ ദേഹം, ആ ദേഹത്തിന്റെ എന്റെ സംബന്ധം, എന്റെ പദാർത്ഥം, എന്റെ ഗുണങ്ങള്, എന്റേതായിട്ടുള്ള ക്വാളിറ്റീസ്, ഞാൻ ഡെവലപ്പ് ചെയ്ത എന്റെ സ്കിൽസ്, ഇതൊക്കെ വെച്ച് എന്നെ ഞാൻ കാണുമ്പോൾ അതിൽ ഈഗോ വരും. പക്ഷെ യഥാർത്ഥ ഞാൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. ഈ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെയാന്ന് പറയാം എല്ലാവരും. അതിനുള്ളിലേക്ക് ഒരു സോഫ്റ്റ്വെയർ വേണമല്ലോ. ആ സോഫ്റ്റ്വെയർ ആയിരിക്കുന്ന ആ ആത്മാ ഞാൻ എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ എന്റെ ഉള്ളിൽ. ആത്മാവിൻ്റെതായിട്ടുള്ള എന്ത് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ആത്മാവിന്റെ സ്വന്തമല്ലല്ലോ. ഇതൊന്നും നമ്മുടെ കൂടെ നാളെ ഇല്ലാത്തൊരു സാധനം മാത്രമാണ്. സാധാരണ പറയാറുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി ക്രിമേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും പാവം അത് വിട്ടുപോയിട്ടോ, ഇതും അനുഭവിക്കാൻ പോയിട്ടില്ല കേട്ടോ, എന്ത് കഷ്ടം എന്നൊക്കെ പറയും. ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഡിസ്കസ് ചെയ്യാറിയോ, അതിൽ എന്തൊക്കെയാണ് നമുക്കുള്ള പാർട്ടീഷൻ, എന്തൊക്കെ എനിക്ക് കിട്ടും അല്ലെ, അത്രയേ ഉള്ളൂ. റിലേഷൻഷിപ്സ് ഒക്കെ അവിടെ അവസാനിക്കുകയാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അവിടെയും നിലനിൽക്കുന്ന നിങ്ങൾക്കുള്ള ബന്ധം എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ, എന്നുമായിട്ടുള്ള ബന്ധം. മീൻസ് എന്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാൻ എന്നെ എത്രത്തോളം ശ്രേഷ്ഠനാക്കിയിട്ടുണ്ട്, എന്റെ സംസ്കാരം എത്ര ഞാൻ പവർഫുള്ളാക്കി വളർത്തിയിട്ടുണ്ട്, എന്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ ഞാൻ എത്ര ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ഒരിക്കലും നമ്മളെ വിട്ടുപോവാത്ത സമ്പത്ത്, ആരെത്ര എടുത്താലും തീരാത്ത സമ്പത്ത്, ആർക്കെത്ര കൊടുത്താലും കൊടുക്കും തോറും കൂടുന്ന സമ്പത്ത്. അപ്പൊ ആ ഒരു എന്റേതായിട്ടുള്ള വെൽത്ത് എന്ന് പറയുന്നത് ഇതാണ്. ആ വെൽത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു തീവ്രമായ ശ്രമം, അതാണ് എന്നോടുള്ള യഥാർത്ഥ സ്നേഹം. മറ്റെല്ലാം തന്നെ ബാഹ്യമായ വസ്തുക്കൾ എനിക്ക് നേടാൻ ശ്രമിക്കുന്നത്, അത് സ്വയമേ വന്നു ചേരുന്ന ഒന്നാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ സൂര്യന് നേരെ നടക്കാന്ന് വിചാരിക്കും, നേരെ ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെ ഉണ്ടാവുക, അയാളെ ഫോളോ ചെയ്യും. അയാൾ നേരെ സൂര്യന്റെ താഴെയാണെങ്കിൽ എവിടെ ഉണ്ടാവുക, അതായുള്ള കാൽക്കീഴിലുണ്ടാവും. അതുപോലെ തന്നെ സ്വയം ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ആത്മാവിനെ അവനവനെ കുറിച്ച് അറിയുന്നുണ്ടോ, സ്വയമേവ അവനവന്റെ അസ്തിത്വത്തിന് പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിച്ചിരിക്കും. അവനവന്റെ അസ്തിത്വം പൂർണ്ണമാവണമെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈശ്വരന് നേരെ താഴെ നിങ്ങളായി എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ കാൽക്കീഴിൽ നിങ്ങളുടെ നിഴൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഈ നിഴലാണ് ഈ ലോകത്തുള്ള സാധന സാമഗ്രികള്, വസ്തുവകകള്, പേര് പ്രസിദ്ധി, ഇതെല്ലാം നിഴലാണ്. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുക മീൻസ് എന്റെ എല്ലാം ഞാൻ റിയലൈസ് ചെയ്യുന്നതിന്റെ ആധാരത്തിലാണ് ഈ പേര്, ഈ പ്രസിദ്ധി, ഈ സാധനങ്ങൾ.
കാരണം ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കുന്ന സമയത്തും നിന്റെ കാര്യം നീ നോക്കണം, അല്ലെങ്കിൽ നീ ഒരു സെൽഫ് സ്റ്റാൻഡിങ് ആവണം. അത് പലപ്പോഴും ആവുന്നുണ്ടാവും, അപ്പോഴും അവനവനിലേക്ക് മാത്രം ചുരുങ്ങിയ ഒരു ലെവലിലേക്ക് അത്.
കാരണം ആ കുട്ടി അതും ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിച്ചു പോവുകയാണ്, ഈ ആർജിതമായിട്ട് സാധനങ്ങളെ മാത്രമായിട്ട് മാറുകയാണ്. അപ്പൊ എന്റെ കാര്യം നിന്റെ കാര്യം നീ നോക്കണം എന്ന് പറയുമ്പോൾ നീ എന്തെന്നുള്ള തിരിച്ചറിവില്ലാതെയല്ലേ നിന്റെ കാര്യം നോക്കാൻ പറയുന്നത്.
അപ്പൊ ഈ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് പോലും ഒരു സമൂഹത്തിന് പലപ്പോഴും,
കാരണം അവൻ സ്ഥൂലമായ ഭാവത്തിൽ സെൽഫ് സഫിഷ്യന്റ് ആവുന്നുള്ളൂ. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വിഷമം തോന്നാറ്. എനിക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്, ചില ആളുകൾക്ക് കുറച്ച് സമയം ഒന്ന് സൈലൻസിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ. എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ബ്രദർ എനിക്കറിയാം, അവർക്ക് അവരുടെ വീടിന്റെ ഉള്ളിൽ വേറെ ആരും ഇല്ലാത്ത നിമിഷം വന്നാൽ ആ വീട്ടിലിരിക്കാനാവില്ല. ഒരു രണ്ട് മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പുറത്ത് ഉമ്മർത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ട് വാഹനങ്ങളുടെ ശബ്ദമെങ്കിലും കേൾക്കും. ആ ശബ്ദം കേട്ടില്ലെങ്കിൽ തല പൊട്ടിത്തെറിയണ പോലെ തോന്നും. പക്ഷേ രാത്രികളിലുണ്ടല്ലോ, അവരുടെ ഉറങ്ങുന്ന സമയത്ത് മുഴുവൻ സമയം ഒച്ചിട്ടുകൊണ്ടിരിക്കും, ഉറക്കത്തിൽ മുഴുവൻ സംസാരിക്കും. എന്തുകൊണ്ടാണ്, ഉള്ളിൽ മുഴുവൻ ഒരുപാട് ബഹളാണ്, കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ എന്നെ ഞാൻ അറിയുന്നുമില്ല, ഈ കോൺഫ്ലിക്ട് എന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, എനിക്ക് എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും പറ്റില്ലെങ്കിൽ കുറച്ച് ശബ്ദങ്ങളെങ്കിലും കേട്ടിട്ട് അതിൻ്റെ ഇതിലെങ്കിലും എന്റെ ഉള്ളിലെ ശബ്ദം കേൾക്കാതിരിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുന്ന സമയത്ത് ഫുൾ ടൈം സംസാരമാണ്. അപ്പോ അവനവനെ അറിയുന്നില്ല. അതുകൊണ്ട്
എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ പലർക്കും ഒരു ഒരു ഭയം, ഈ പറഞ്ഞ പോലെ പേടി ഉണ്ടാക്കുന്ന, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ, എവിടെ പോവാണെങ്കിലും ആരോടൊന്നും സംസാരിക്കണം, അല്ലെങ്കിൽ പാട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ അവനവനോടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുക എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക, നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുക, അതിലേക്ക് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം.
തീർച്ചയായിട്ടും, കാരണം അവനവന്റെ കൂടെ ഇരിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും പറയും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൗണ്ട് ആണ് സൈലൻസ് എന്ന് പറയാറ്. അതിനെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അതിനെപ്പോഴേ ആസ്വദിക്കാൻ കഴിയുള്ളൂ, എന്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്രം. പക്ഷേ മനുഷ്യന്മാരെന്ന് പലപ്പോഴും എനിക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ചെയ്യാറുണ്ട് സൂത്തി മ്യൂസിക് കേൾക്കുക, ദാറ്റ് ഇസ് മെഡിറ്റേഷൻ, കാരണം റിലാക്സേഷൻ മ്യൂസിക്. അത് കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ സമാധാനം. അപ്പോഴും ഞാൻ പറയും നിങ്ങൾ അപ്പോഴും ഊന്നൽ വടിവ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ മെഡിറ്റേഷൻ ഓൺ മ്യൂസിക്കാണ്, അല്ലാതെ മെഡിറ്റേഷൻ ടു ദ സെൽഫ് അല്ല. നമ്മൾ സ്വയം അവനവനെ അറിയുന്നെങ്കിൽ യാതൊരു സൗണ്ടും ഇല്ലാതെ ഒരു ശബ്ദങ്ങളും ബാഹ്യലോകത്ത് കേൾക്കാതെ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്ത് ഉള്ളിലിരിക്കുന്നതിനെ ശരിക്കും അറിയാൻ പറ്റണം. ആ ഞാൻ എന്റെ സുഖം അറിയണം. അതേറ്റവും സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ സ്വയം അവനവന്റെ കൂടെ ഇരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഈ ആരംഭഘട്ടത്തിൽ ചിലപ്പോ ഈ സംഗീതം, ഈ പറഞ്ഞ പോലെ മ്യൂസിക് ചിലപ്പോ ഒരു അളവ് വരെ
അത് എന്തിനു സഹായിക്കുന്നറിയോ? രണ്ട് വിധത്തിലാണ്. അതായത് ഒരു അടിപൊളിയായിരിക്കുന്ന പാട്ട് എന്ന് പറയുമല്ലോ, ടപ് 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 തപ്പുള്ള മ്യൂസിക് ആയിട്ട്, അതിന് നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഹാർട്ടിന്റെ സംഗീതം എന്ന് പറയും. കുട്ടി അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കേൾക്കുന്ന അമ്മയുടെ ഹാർട്ട് ബീറ്റ് ആണ്. ആ ഒരു മ്യൂസിക് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു മ്യൂസിക്കിന്റെ ഫോമിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ ഒരു മ്യൂസിക് നമുക്ക് അന്ന് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നിങ്ങൾ പുറം ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ആ ഒരു മ്യൂസിക് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ച ഒരു സൈലൻസിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലേക്ക് നമ്മൾ ഫസ്റ്റ് വിഡ്രോ ചെയ്യും. അതുകൊണ്ട് ആ സൂത്തി മ്യൂസിക് നിങ്ങൾക്ക് ആ ലെവൽ വരെ നിങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കും. മറ്റൊരു വിധത്തിൽ ഞാൻ ഈ മ്യൂസിക് ശ്രദ്ധിക്കുന്നത് കൊണ്ട് എന്റെ കോൺസെൻട്രേഷൻ, എന്റെ ഏകാഗ്രത ഈ ഒരു മ്യൂസിക്കിലാണ്. അപ്പൊ ഞാൻ മ്യൂസിക്കിൽ ശ്രദ്ധിക്കണം എന്ന് എന്നോട് പഠിപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എന്റെ ശ്രദ്ധ പുറം ലോകത്തേക്ക് പോവില്ല, മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്റെ ശ്രദ്ധേനെ പുറം ലോകത്ത് നിന്ന് നയിച്ചു കൊണ്ടുവന്ന് എവിടം വരെ ഞാൻ എത്തിക്കുന്നു? എന്റെ ഹാർട്ട് ബീറ്റിന്റെ സംഗീതം വരെ മാത്രം. അതിന്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. അതും ലിമിറ്റഡ് അല്ലേ? ഒരു ദിവസം അത് നിൽക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെയും ആഴത്തിലുള്ളതായിട്ടുള്ള എന്റെ മ്യൂസിക് എന്താണ്? ദ സ്വീറ്റ് സൈലൻസ്. ആ സൈലൻസിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റണം. അതാണ് ഞാനുമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ബന്ധം.
അപ്പൊ പതുക്കെ പതുക്കെ ഇനിയിപ്പോ നമ്മൾ തുടക്കത്തിൽ ഇത്തരം മെഡിറ്റേഷൻ മ്യൂസിക് ഉപയോഗിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ചില ഒരു കമന്ററി, മെഡിറ്റേഷൻ കമന്ററി ഉപയോഗിക്കുകയാണെങ്കിലും, ഈ ആധാരങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ വിടാനും പഠിക്കും.
തീർച്ചയായിട്ടും നീക്കിയിരിക്കണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ കമന്ററിയിൽ നിൽക്കും, മെഡിറ്റേഷൻ ഇല്ല. ഓർ മ്യൂസിക്കിൽ നിൽക്കും, മെഡിറ്റേഷൻ ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ മ്യൂസിക് പാടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ മാത്രം നിങ്ങൾ ചെവി കേൾക്കാതെ എന്ന് വിചാരിക്കും. ഈ ഇന്ദ്രിയങ്ങളിൽ നമുക്ക് വിശ്വസിക്കാനാവില്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും? അപ്പൊ നമ്മൾ പറയും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ എന്ന് ചേർത്ത് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് ആ മ്യൂസിക്കിലായിരുന്നു, എന്റെ മെഡിറ്റേഷൻ എന്റെ ഉള്ളിലേക്കല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട്, അതായത് പുറം ലോകത്ത് നിന്ന് ആദ്യം മനുഷ്യനെ വിഡ്രോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണമല്ലോ. നമ്മളിപ്പോ ഈ ഒരു സ്റ്റേജിലേക്ക് കയറി വരണമെങ്കിൽ ഒരു മൂന്ന് സ്റ്റെപ്പ് കയറി വരണം. അതുപോലുള്ള സ്റ്റെപ്സായിട്ട് നിങ്ങൾ എന്തോ ഉപയോഗിക്കൂ, ബട്ട് നെവർ ഡിപ്പെൻഡ് ഓൺ ദാറ്റ്. കാരണം അതെല്ലാം പതുക്കെ പതുക്കെ നമ്മൾ അതിന്റെയും ഒരു അഡിക്ഷനായി മാറും. അതുകൊണ്ട് ഒന്നുമില്ലാതെ ആ നമ്മുടെ ഉള്ളിലുള്ള ശബ്ദം, നമ്മുടെ സംഗീതം, ആ ശാന്തിയുടെ മധുരം, അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ആ യാത്രയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും നമ്മൾ നോക്കി നോക്കിയ ഒരു മനോഹരമായിട്ട് ഒരു തടാകത്തിൽ അലകളെ കാണണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? യാതൊരു കാറ്റും ഇല്ലാത്ത സമയത്തും ഒരു ചലനവും ഇല്ലാതെ നിൽക്കുമ്പോൾ അതിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ കറക്റ്റായിട്ട് അതിലെ ഓരോ അലയും ഓരോ റിംഗ് അതിൽ ഫോം ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഞാൻ ആ കാംനെസ് വെച്ച് കൊണ്ടുവരണം. എന്റെ ഉള്ളിൽ ആ സ്വീറ്റ് സൈലൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഓരോരോ അലകൾ എനിക്ക് കാണാം. മീൻസ് എന്റെ യഥാർത്ഥമായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ശക്തികൾ എന്തൊക്കെയാണ്, ആ അലകൾക്കിടയിൽ അഥവാ കാറ്റുണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്ത് കാറ്റാണ്, അഥവാ എന്റെ വീക്ക്നെസ് എന്താണ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, നമ്മള് ഇപ്പൊ ഇത്രയും ഇത് വളരെയധികം നമ്മൾ ചിന്തിക്കാത്ത ചില വിഷയങ്ങളാണ്. കാരണം ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏകാന്തത്തിൽ ഇരിക്കാനുള്ള പേടി, ഒറ്റയ്ക്ക് മാറിയിരുന്ന സ്വയം ചിന്തിക്കാൻ ഉള്ള പേടി, അപ്പൊ അത് പലരും അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ആഴത്തിലേക്കൊന്നും, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുന്നു.
റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ചെയ്യാൻ മുഴുവൻ എന്താണെന്നറിയോ? ബാഹ്യലോകത്തിന്റെ ശബ്ദമാണ് അത്. നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള ബന്ധം സദാകാലത്തേക്ക് ഇല്ലാതാക്കും. കാരണം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആ ബാഹ്യലോകത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങിയാൽ അതേ ടൈപ്പ് ഫയൽസ് എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ആ സൈലൻസിന്റെ
പ്രത്യേകിച്ച് ആ വൈകുന്നേരമുള്ള സമയങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതുപോലെ രാവിലെ നേരത്തെയും ഈ സന്ധ്യാസമയം കഴിഞ്ഞിട്ടുള്ള സമയം
എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രകൃതിയിലത്തെ ഒരു മാറ്റത്തിന്റെ സമയമാണ്. അപ്പൊ ആ സമയത്ത് രണ്ടു മൂന്ന് കാരണങ്ങൾ, ഒന്ന് പ്രകൃതിയുടെ ഉണർച്ച, മറ്റൊന്ന് സൂര്യന്റെ കിരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന സപ്പോർട്ട്, പിന്നെ മറ്റൊന്ന് മറ്റെല്ലാവിധ പ്രഭാത സമയമാണെങ്കിൽ എല്ലായിടത്തുള്ളതായിട്ടുള്ള പോസിറ്റീവ് തോട്ട്സ് ഉണർന്നു വരുന്ന സമയം, സന്ധ്യാസമയമാണെങ്കിലും അതെ പ്രകൃതിയുടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അത് രണ്ട് വിധത്തിലാണ്, ഒന്ന് സൂര്യന്റെ ചെരിഞ്ഞ കിരണങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഒരു തണുപ്പുണ്ടാവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, മറ്റൊന്ന് സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള മനുഷ്യന്മാരുടെ സംസ്കാരം അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോ ഒരുപക്ഷെ ടി വി ഓണാക്കുമായിരിക്കും, ബട്ട് കുറച്ച് ആളുകളെങ്കിലും എന്നും സമൂഹത്തിൽ സന്ധ്യാസമയം ഭഗവാന് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്രയും പേര് ആ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് സന്ധ്യാസമയം ദ ഗ്രേറ്റ് ആണ്. ആ രണ്ട് സമയങ്ങളിലും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈസിലി നമുക്ക്, കാരണം ഒരു ഓൾറെഡി ഒരു പ്രവാഹം അവിടെ വരുന്നുണ്ട്, എനിക്ക് ആ പ്രവാഹത്തിലൂടെ അങ്ങ് കയറിയാൽ മതി. അപ്പൊ എനിക്ക്
നമ്മൾ ഈ രണ്ട് ബാക്കി പകൽ എത്ര സമയം ആരോടൊപ്പം ഒക്കെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് സമയം നമ്മൾ നമ്മളോടൊപ്പം നേരത്തെ പറഞ്ഞു നമ്മളോടൊപ്പം കൂടുതൽ ശ്രദ്ധിക്കണം. സിസ്റ്റർ, ഇപ്പോ ഈ വളരെ പല വശങ്ങളിൽ ഈ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഇതിന് ഇത്രയും ആഴങ്ങൾ അതിനുള്ളതായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു വന്നു, ഇനിയും നമ്മൾ തുടരും. പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, അത് എന്താണ് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, അത് എങ്ങനെ സ്ഥാപിക്കണം?
ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാര് വിചാരിക്കാം ഈ നേച്ചർ ബാഹ്യലോകമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്, അതായത് പക്ഷികളുമായിട്ട് ചെടികളായിട്ട് ഇവയൊക്കെയായിട്ട് ബന്ധം വേണം നമുക്ക്. കാരണം എനിക്ക് പലപ്പോഴും വളരെ ഞാൻ ആസ്വദിക്കുന്ന ഒരു സമയമാണ് പ്രഭാതത്തിൽ പക്ഷികളുടെ പാട്ട് കേൾക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ സെന്ററിൽ മോർണിംഗ് ക്ലാസ് നടക്കുന്ന സമയത്ത് അതിന്റെ ജനലിന്റെ അടുത്ത് പക്ഷികളുടെ ബഹളം കൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന ക്ലാസ്സുകൾ മറ്റൊരു കേൾക്കാത്ത പോലെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പക്ഷികൾ ഇങ്ങനെ അങ്ങ് കലബല കൂട്ടിയിട്ട് ആ ശബ്ദം കൊണ്ട് ഈ ക്ലാസ് കേൾക്കാതെയാവുമ്പോൾ എല്ലാവരും മുഖം സന്തോഷം കൊണ്ട് വിടരാറാ പതിവ്. അല്ലാതെ ഇവറ്റയുടെ ബഹളം കൊണ്ട് കേൾക്കുന്നില്ല എന്ന് പറയാറില്ല. മീൻസ് അവരുടെ ശബ്ദം എന്തു ആയിക്കോട്ടെ, ഓരോരോ കൂട്ടം പക്ഷികളായിരിക്കും ഉണ്ടാവുക, പക്ഷെ ആ ബഹളം കൊണ്ട് മനുഷ്യന്മാരെ ആനന്ദിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ആനന്ദം തരുന്നു? അവരെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് തോട്ട് വരാനില്ലല്ലോ അവരേക്ക്. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു സംഗീതമായിട്ട് അത് മാറുകയാണ്. പറയുമ്പോൾ കലപല ശബ്ദമാണ്, പക്ഷെ അതൊന്നും ഒരു സംഗീതത്തിന്റെ സുഖം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാഹ്യ പ്രകൃതി നമ്മളുടെ പ്രഭാവം ഉണ്ടാക്കുന്നില്ലെന്നല്ല.
അതുപോലെ തന്നെ കുട്ടികളുടെ ശബ്ദവും അല്ലേ, കുട്ടികളുടെ കലപലയും നമുക്ക് പലപ്പോഴും ഒരു ഒരു ഡിസ്റ്റർബൻസ്.
ചില സന്ദർഭങ്ങൾ നമുക്ക് അതുപോലും ഡിസ്റ്റർബൻസ് ആയി തോന്നിപ്പോകും, പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് ഡിസ്റ്റർബൻസ് ആവില്ല, കാരണം അത്ര ഇന്നസെന്റ് ആയിട്ടല്ലേ അവർന്ന് വരുന്നത്. പിന്നെ മറ്റൊന്ന് പ്രകൃതിയിലെ കാറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നോക്കിയൊക്കെ, അത് നമുക്ക് കേൾക്കുമ്പോൾ കാറ്റിന്റെ സംഗീതമേ പറയാറുള്ളൂ, കാറ്റിന്റെ ബഹളം എന്ന് പറയില്ലല്ലോ. അപ്പൊ പ്രകൃതി ഉണ്ടാക്കുന്ന ഓരോന്നിനും ഒരു സുഖം നമുക്ക് തരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക്, എന്തുകൊണ്ട് അത് നമുക്ക് സുഖം തരുന്നു അത് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ ബോഡി അതാണ്. കാരണം പഞ്ചതത്വങ്ങൾ കൊണ്ട് എങ്ങനെയാണോ ആ പ്രകൃതി ഉണ്ടാക്കിയത്, അതുപോലെ പഞ്ചതത്വങ്ങൾ കൊണ്ടുള്ള ഒന്നാണ് ഈ ശരീരം. പക്ഷേ ഈ ശരീരത്തെ നമ്മൾ എത്രമാത്രം മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? കാരണം ഈ പ്രകൃതി ഉണ്ടാക്കിയ സമയത്ത് ഒരു കുട്ടിക്ക് എങ്ങനെയാണോ അമ്മയ്ക്ക് കുട്ടിക്ക് എന്തോ കൊടുക്കണം എന്നുള്ള കാര്യം അറിയുന്നത്, അതുപോലെ ഈ പ്രകൃതി തന്നെ നമുക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പഴങ്ങളായിട്ടും അല്ലെങ്കിൽ ധാന്യങ്ങളായിട്ടും മറ്റൊരുപാട് ലെവലില് അതുകൾ നമുക്കതിന് കൊടുക്കേണ്ട രീതിയിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യും. അതിന്റെ ഡൈജഷൻ സിസ്റ്റം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരമ്മയ്ക്ക് ആഹാരം പാചകം ചെയ്യണമെങ്കിൽ ഗ്യാസ് കത്തിക്കാനും എന്തൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യണം, ഇതിന് കൊടുത്ത ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും റിസ്ക് നമ്മൾ എടുക്കാറുണ്ടോ? കാരണം ഈ പ്രകൃതി എന്ന അമ്മ ഈ ശരീരത്തിനെ ഉണ്ടാക്കിയ സമയത്ത് ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാ വർക്കും ഓട്ടോമാറ്റിക്കലി നടക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഗ്യാസ് അടുപ്പിൽ കത്തിച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്താൽ അത് അപകടം വരുത്തി വയ്ക്കുള്ളൂ. അതുപോലെ ഈ വയറ്റിന്റെ ഉള്ളിലും അതെ, വേണ്ടാത്ത സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന നാറ്റം അത് ഈ ശരീരത്തിന്, നമ്മൾ പറയുമല്ലോ നമ്മൾ സാത്വികമായിട്ടുള്ള ആഹാരം, അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായത് സാത്വിക ആഹാരം, വെജിറ്റേറിയൻ ഫുഡിന്റെ പ്രാധാന്യം പറയുന്നത് തന്നെ. കാരണം നൺ വെജിറ്റേറിയൻ ഫുഡ് ഒരിക്കലും മനുഷ്യന് കഴിക്കാൻ ഉണ്ടാക്കിയതല്ല. നമ്മുടെ മനുഷ്യന്മാരുടെ കൈ കണ്ടിട്ടുണ്ടോ, നഖം കണ്ടിട്ടുണ്ടോ, പരന്നിട്ടാണ്. നമുക്ക് കീറി മുറിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ പല്ലുകൾ കണ്ടോ, പരന്നിട്ടാണ്. നമുക്ക് ചവച്ചരയ്ക്കാനേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കടിച്ചു മുറിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഡൈജഷൻ സിസ്റ്റം നോൺ വെജ് ആഹാരങ്ങൾ ദഹിപ്പിക്കാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രകൃതി അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഇതിനെ കഴിപ്പിച്ചു നോക്കുക, ഈ പ്രകൃതിയെ സ്നേഹിക്കലാണ്. ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെ ഹിംസിക്കുകയാണ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, നമ്മള് ഓരോ ഇപ്പൊ ഈ പറഞ്ഞ ഓരോ തലങ്ങളും തന്നെ, അത് സ്വയം താനുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ പ്രകൃതിയായിട്ട്, കാരണം ശരീരം എന്ന പ്രകൃതി, നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ പുറമേയുള്ള പ്രകൃതിയെ കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇത് തോന്നുന്നു ഈ ചർച്ച നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഈ പ്രകൃതിയെയും അതുപോലെ പുറമേയുള്ള പ്രകൃതിയെയും മനുഷ്യൻ ഇത്രയും ദുഷിപ്പിച്ച് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും, കാരണം എനിക്ക് ജീവിക്കാനുള്ള വീടിനെ ഞാൻ തന്നെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥ. ഈ ചർച്ച നമുക്ക് തീർച്ചയായിട്ടും തുടരണം. ബന്ധങ്ങളെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ നമ്മൾ വളരെ വളരെ അപൂർവങ്ങളായ ഉൾക്കാഴ്ചകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സമയം ഇന്നത്തെ പ്രത്യേകിച്ച് ഈ താനുമായുള്ള ബന്ധത്തിൻ്റെ ഇത്രയും ആഴത്തിലേക്ക് നമ്മളെ എത്തിച്ചതിന്, ഇന്നത്തെ സമയം ഞങ്ങളോടൊപ്പം ഇവിടെ ചെലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഞാനുമായുള്ള ബന്ധം ഞാൻ എങ്ങനെ മെച്ചപ്പെടുത്തണം? ഇന്ന് നമ്മൾ വളരെ മനോഹരമായൊരു കാര്യം പഠിച്ചു. മറ്റുള്ളവരോടൊപ്പം ഇരിക്കുക എന്നാൽ എന്താണ് നമുക്കറിയാം. എന്നാൽ അവനവനോടൊപ്പം ഇരിക്കുക എന്നാൽ എന്താണ്? രാവിലെയും വൈകിട്ടും അല്പസമയമെങ്കിലും അവനവനോടൊപ്പം ഇരിക്കാനും ഞാനുമായി ഞാൻ തന്നെ ഒരു ബന്ധം രൂപീകരിക്കാനും ശ്രമിച്ചാൽ മറ്റുള്ളവരുമായുള്ള ബന്ധവും പ്രകൃതിയുമായുള്ള ബന്ധവും എല്ലാ ബന്ധങ്ങളെയും നമുക്ക് മനോഹരമാക്കി മാറ്റാൻ സാധിക്കും. ഉൾക്കാഴ്ചകളിലൂടെയുള്ള ഈ യാത്ര നമ്മൾ വീണ്ടും തുടരും. ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിഷയവുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്ന് ഞങ്ങളോടൊപ്പം ചിലവഴിച്ച ഈ സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: Thank you.